ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد، سهودرين على سورة الحشر عندنا تفسيرا ملقاجنا آجا بورتياكي الحمد لله. ഇനി തൊട്ട് മുമ്പുള്ള സൂറത്ത്, സൂറത്തു അൽ മുജാദല, 28-ാമത്തെ ജുസ് ആരംഭിക്കുന്നത് ഈ സൂറത്തുകൊണ്ട്. നമ്മൾ പിന്നെ തുടങ്ങിയത് കൊണ്ട് ഈ സൂറത്തോടെ 3 ജുസ് അവസാനിക്കും ഇൻഷാഅല്ലാ. അൽ മുജാദല, മുജാദല എന്നാൽ ഒരു തർക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. മുജാദില എന്ന് പറഞ്ഞാൽ അത് തർക്കിക്കുന്ന, ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഒരു സ്ത്രീ, ഒരു തർക്കിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. തർക്കം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പൊതുവെ അത് മോശമായൊരു ഒരർത്ഥമാണ് നമുക്ക് ആദ്യം തോന്നുക. പക്ഷെ എല്ലാ തർക്കവും സംസാരവും ചർച്ചയും അങ്ങനെയല്ലല്ലോ. ന്യായത്തിന് വേണ്ടിയും ചിലപ്പോൾ ചില ആളുകൾ തർക്കിച്ചേക്കും. അപ്പൊ മുജാദില എന്നാൽ തർക്കിച്ച, തർക്കിക്കുന്ന സ്ത്രീ എന്നാണ്. മുജാദല എന്ന് പറഞ്ഞാൽ അത് തർക്കത്തിന് പറയുന്നതാണ്. ജാദല എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുണ്ട്. ജാദല എന്ന് പറഞ്ഞാൽ തർക്കിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ജിദാൽ തർക്കം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, ഇതിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ബിൽ ഹിക്മതി, ഹിക്മത്തോടെ, യുക്തിയോടെ. വൽ മൗഇളത്തിൽ ഹസന, സദുപദേശത്തോടെ. വജാദിൽഹും, അവരോട് മുജാദല നടത്തുക, അവരോട് ജിദാൽ നടത്തുക. ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് അവരുമായി സംവദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الله سبحانه وتعالى പറയുന്നു, قد سمع الله, الله തീർച്ചയായും കേട്ടിരിക്കുന്നു. قد سمع الله, قد എന്ന വാക്ക് മാദിയായ അഥവാ ഒരു കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിക്ക് മുന്നിൽ, ഇപ്പോ ദഹബ പോയി, ജാ വന്നു പോലെ, ഇതൊക്കെ കഴിഞ്ഞുപോയ പ്രവൃത്തികളാണല്ലോ. അങ്ങനെയുള്ള ഭൂതകാല ക്രിയ, പാസ്റ്റ് ടെൻസ് ആയി വരുന്ന വാക്കുകൾക്ക് മുന്നിൽ അത് വന്നാൽ അത് തക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാനാണ്. അതേസമയം ഒരു മുബാര ആയ വാക്കിന് മുന്നിൽ വന്നാൽ, നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന അങ്ങനെയുള്ള വാക്കിന് മുന്നിൽ കത് വന്നാൽ പൊതുവെ അറബിയിലുള്ള അർത്ഥം സാധ്യതയാണ്. അപ്പൊ കദ് ദഹബ എന്ന് പറഞ്ഞാൽ അയാൾ പോയിരിക്കുന്നു, ഉറപ്പാണ്, ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ കദ് യദ്ഹബു എന്ന് പറഞ്ഞാൽ അയാൾ പോയേക്കാം, പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എപ്പോഴുമല്ല, പൊതുവെ അങ്ങനെയാണ് അർത്ഥം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നേരെ തിരിച്ചുപയോഗിച്ചിട്ടുണ്ട്, ഖദ് യഅലമുല്ലാഹ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖദ് യഅലമുല്ലാഹ് എന്ന് അള്ളാഹ് അറിയാൻ സാധ്യതയുണ്ട് എന്ന് ഒരിക്കലും അർത്ഥം വരില്ലല്ലോ. അള്ളാഹ് അറിയുന്നുണ്ട് എന്നാണ്, അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് പൊതുവെയുള്ള പ്രയോഗമാണ് പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു തീർച്ചയാണ്. ഖദ് സമിഅ അള്ളാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു. കൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ കൗൽ, അല്ലാഹു ആ വാക്ക് കേട്ടിരിക്കുന്നു. ആരുടെ വാക്കാണ്? അല്ലത്തി, ആ സ്ത്രീയുടെ വാക്ക്. അവരാരാണ്? അല്ലത്തി തുജാദിലുക, അവർ നബിയെ താങ്കളോട് ജിദാല നടത്തുന്നു, മുജാദല നടത്തുന്നു, താങ്കളോട് സംവദിക്കുന്നു, താങ്കളോട് തർക്കിക്കുന്നു. ഫീ സൗജിഹ, അവരുടെ ഭർത്താവിന്റെ കാര്യത്തിൽ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നബിയെ താങ്കളോട് തർക്കിക്കുന്ന അവരുടെ ശബ്ദം, അവരുടെ വാക്ക് അല്ലാഹു തീർച്ചയായും കേട്ടിരിക്കുന്നു. വതഷ്തകി ഇലല്ലാഹ്, വതഷ്തകി, അവർ ആവലാതി പറയുന്നു ഇലല്ലാഹ്, അല്ലാഹുവിനോട്. നോക്ക്, ആവലാതി റസൂലിനോടല്ല, റസൂലിനോട് മുജാദല, ശിക്കായതാരോടാ? അല്ലാഹുവിനോട്. സമി അല്ലാഹു കൗലല്ലത്തി തഷ്തകി ഇലൈക എന്നല്ലോ അല്ലാഹു പറഞ്ഞത്. കദ്ശമി അല്ലാഹു കൗലല്ലത്തി തുജാദിലുക, നബിയെ താങ്കളോട് അവർ തർക്കിക്കുന്നു, എന്നാൽ അവലാദി അവർ അല്ലാഹുവിനോട് പറയുന്നു. കദ്ശമി അല്ലാഹു കൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാഹ്, അല്ലാഹുവിനോടവർ അവരുടെ ശിക്കായത്ത്, അവരുടെ അവലാദി പറയുന്നു. അപ്പോ ഭാരങ്ങൾ ഇറക്കി വെക്കേണ്ടതും സഹായം തേടേണ്ടതും റബ്ബിനോട് മാത്രം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാടില്ല. അതാണ് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ സങ്കടവും പ്രയാസവും എല്ലാം ശിക്കായത്ത് പറയുന്നത്, അവലാദി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. എന്നിട്ടാണ് റബീഉൽ അവ്വലിൽ മങ്കൂസ് മൗലിദിൽ റസൂലുള്ളാഹിനോട് ശിക്കായത്ത് പറയുന്നത്, ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു ആലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു, ലക അഷ്കു ഫീഹി, ആ പാപങ്ങളുടെ കാര്യത്തിൽ ഞാൻ താങ്കളോട് മാത്രമാണ് ആവലാതി പറയുന്നത്, സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവും നബിമാരിൽ ഉത്തമരുമായ മുഹമ്മദ് നബിയെ. അള്ളാഹുവിനോട് പറയേണ്ട ശിക്കായ, അള്ളാഹുവിനോട് പറയേണ്ട ദുആ നബിയോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. പല ആളുകൾ അതിന്റെ അർത്ഥം അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇത് കൂലിട്ടുന്ന എന്തോ ബൈത്താണെന്ന് വിചാരിച്ചിട്ട്, ഇത് നബിയും സഹാബികളൊക്കെ ചൊല്ലിയതാണെന്ന് വിചാരിച്ചിട്ട്, ഒരിക്കലും അല്ല. ഇത് വളരെ പിൽക്കാലത്ത് ആരോ ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ്, ഈ മൗലിദും റാത്തീബും ഖുതുബിയത്തും എല്ലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, സഹാബത്ത് പാലിച്ച ദീനിൽ ഇതുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അള്ളാഹുവിനോട് മാത്രമേ തേടിയിരുന്നുള്ളൂ. ഇത് അവരിലെ ഒരു വൃദ്ധയായ സ്ത്രീയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. വീണ്ടും അള്ളാഹു പറഞ്ഞു, വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു. നേരത്തെ അള്ളാഹു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, വീണ്ടും ഈ ആയത്തിൽ വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു, തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും സംഭാഷണം. സംഭാഷണത്തിനാണ് ഹിവാർ, തഹാവുർ, മുഹാവറ എന്നൊക്കെ പറയുക. ഹിവാർ സംഭാഷണം, അതുപോലെ തഹാവുർ. വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു, തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം. ഇന്നല്ലാഹ സമീഉൻ ബസീർ, തീർച്ചയായും അല്ലാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനും, ബസീറുൻ, എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ നോക്ക്, അള്ളാഹുവിന്റെ സമ മൂന്ന് തവണയാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ സമ, അവനെല്ലാം കേൾക്കുന്നു എന്ന അവന്റെ വിശേഷണം മൂന്ന് തവണയാണ് ഈ ആയത്തിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത്. ഒന്ന് തുടക്കത്തിൽ ഖദ് സമിഅ, പിന്നെയോ വല്ലാഹു യസ്മഉ, പിന്നെയോ ഇന്നല്ലാഹ സമീഉൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹ് കേൾക്കാതായി പോകുന്നില്ല ഒരു ശബ്ദവും, ഒരു ശബ്ദവും റബ്ബ് കേൾക്കാതായി പോകുന്നില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, പക്ഷത്തിൽ പറയുന്നതാകട്ടെ പതുക്കെ പറയുന്നതാകട്ടെ, മനുഷ്യരുടേതാകട്ടെ മൃഗങ്ങളുടേതാകട്ടെ ആരുടേതാകട്ടെ, അവനെ ലോകത്തുള്ള മുഴുവൻ പേരും ഒരുമിച്ച് വിളിച്ചാലും അവന് വേർതിരിച്ച് കേൾക്കാതിരിക്കാൻ അങ്ങനെ ആയിപ്പോവോ? ഇല്ല, എല്ലാവരുടേതും അവൻ കേൾക്കുന്നു. ഒരു ശബ്ദം വേറൊരു ശബ്ദത്തിൽ നിന്ന് അവൻ അശ്രദ്ധനാക്കി കളയുന്നില്ല. ഒച്ചത്തിൽ ചോദിക്കുന്നവരുടെ ശബ്ദം പതുക്കെ ചോദിക്കുന്നവരുടേത് കേൾക്കാതാക്കി കളയുന്നില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് എല്ലാവരുടെ ശബ്ദവും അവൻ കേൾക്കുന്നു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഇതാ ഇമാം ഇബ്നു കസീർ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ആ ഹദീസ് തുടക്കത്തിൽ തന്നെ ഈ സൂറത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വസ സമഉഹുൽ അസ്വാത്, അൽഹംദുലില്ലാഹില്ലദി വസ സമഉഹുൽ അസ്വാത്, എല്ലാ ശബ്ദവും കേൾക്കുന്ന, എല്ലാ ശബ്ദങ്ങളും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. കാരണം എന്താ, ഈ സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭർത്താവിന്റെ കാര്യത്തിൽ ആവലാതി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന, അവർ പറയുന്ന ചിലത് ഞാൻ കേൾക്കുന്നുണ്ട്, ചിലത് കേൾക്കുന്നില്ല. അവര് ഇടക്കിടെ അള്ളാഹുവിലിങ്ങനെ നോക്കും, മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, ശിക്കായത്ത് അള്ളാഹുവിനോട് പറയും, ഭർത്താവിനെ കുറിച്ച് പരാതി റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നു. വീട്ടിലുള്ള അടുത്തുള്ള എനിക്കത് മുഴുവൻ കേൾക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അതാ ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അയച്ചിറക്കുന്നു, അള്ളാഹ് കേട്ടിരിക്കുന്നു, അള്ളാഹു കേൾക്കുന്നു, അവനെല്ലാം കേൾക്കുന്നവനാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹ വതഷ്തകീ ഇലല്ലാഹ്, അള്ളാഹു യസ്മഉ തഹാവുറകുമ ഇന്നല്ലാഹ സമീഉ ബസീർ. വേറെ ആരാണ് ഇങ്ങനെ നമ്മളെ ശബ്ദം കേൾക്കുക, നമ്മൾ വിളിച്ചാൽ ഇതുപോലെ കേൾക്കുക? ഒരാളുമില്ല. ഏത് നബികൾക്കും, ഏത് വലിയകൾക്കും, ഏത് ആൾദൈവങ്ങൾക്കും, ഏത് ബിംബങ്ങൾക്കും ഒരാളും കേൾക്കുകയില്ല. അള്ളാഹുവാണ് സമീഅ. ഇന്ന റബ്ബി സമീഉം മുജീബ്, എന്റെ റബ്ബ് സമീഉം മുജീബുമാണ്, അവൻ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്. അവൻ കേൾക്കാതായി പോകുന്നില്ല, അവൻ അറിയാതായി പോകുന്നില്ല. അതുകൊണ്ടാണ് ദുആ ചെയ്തോ പിന്നെ നീ പ്രയാസപ്പെടണ്ട, ദുആ ചെയ്യാനുള്ള തൗഫീഖ് തന്നോ പിന്നെ വേദാറാവണ്ട. കാരണം ദുആ അള്ളാഹു നിനക്ക് ചെയ്യാൻ തൗഫീഖ് തന്നിട്ടുണ്ടോ, ഉത്തര റബ്ബ് ഏറ്റിരിക്കുന്നു. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദാൻ, എന്നെ വിളിച്ചവന്റെ വിളിക്ക്, എന്നോട് ദുആ ചെയ്തവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഉത്തര റബ്ബ് ഏറ്റിട്ടുണ്ട്, അതിനെനിക്ക് വേദാറാവണ്ട. ദുആനെ കുറിച്ച് വേദാറായാൽ മതി, ദുആ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, റബ്ബിനോട് ചോദിക്കാൻ കഴിഞ്ഞോ ഇല്ലേ, അതിൽ ബേജാറായാൽ മതി. കാരണം അവൻ കേൾക്കുന്ന റബ്ബാണ്, എല്ലാം കേൾക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ഒന്നും കേൾക്കാതായി പോകാത്ത റബ്ബാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഉഹുൽ അസ്വാത്, ലഖദ് ജാഅതിൽ മുജാദിലതു ഇലാ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുകല്ലിമു, ലഖദ് ജാഅത്, വന്നു, ആര് വന്നു, അൽ മുജാദിലതു, ഈ മുജാദല നടത്തിയ, മുജാദില, അവർ വന്നു, ഈ തർക്കം നബിയോട് പറഞ്ഞ ആ സ്ത്രീ വന്നു, ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, തുകല്ലിമുഹു, അവർ നബിയോട് സംസാരിക്കുന്നു. വളരെ വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സാധുക്കളും പ്രയാസപ്പെടുന്നവർക്കൊക്കെ റസൂലുള്ളാഹിനോട് വന്ന് പരാതി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സൗകര്യം ഉണ്ടായിരുന്നു. അതാണ് ചില സഹാബിമാർ പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹിന്റെ വിനയം എത്രയെന്നാൽ മദീനയിലെ ഒരു ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അടിമ പെൺകുട്ടി നബിന്റെ കൈ പിടിച്ചിട്ട് അവരുടെ ആവശ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടു പോകാൻ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ അടുത്ത് ആർക്കേ അടുക്കാൻ പറ്റുള്ളൂ, വലിയ വലിയ ആളുകൾക്കേ അടുക്കാൻ പറ്റുള്ളൂ, വലിയ പണക്കാരോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവരോ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ചില ആളുകളുടെ അടുത്തേക്ക് അടുക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഈ പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ നബിയുടെ അടുത്തേക്ക് വന്നു, തുകല്ലിമുഹു, നബിയോട് സംസാരിക്കുന്നവർ, വാന ഫീ നാഹിയത്തിൽ ബൈത്ത്, ഞാൻ വീട്ടിന്റെ ഒരു ഭാഗത്തുണ്ട്, ഞാൻ വീട്ടിലെ ഒരു ഭാഗത്തുണ്ട്, മാ അസ്മഉ മാ തഖൂൽ, എന്നാൽ അവർ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഫഅൻസലല്ലാഹ്, അല്ലാഹു ഇറക്കി, ആയത്തിറക്കി, ഖദ് സമിഅ അല്ലാഹു قول التي تجادلك في زوجها وتشتكي الى الله الله يسمع تحاوركما ان الله سميع بصير سوره امام بخاري തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഈ സംഭവം വിശദമായി കാണാം. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, تبارك الذي اوعى سمعه كل شيء تبارك الذي اوعى سمعه كل شيء, എല്ലാ വസ്തുവും എല്ലാം കേൾക്കുന്ന അള്ളാഹു, തബാറക്ക്, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അവൻ്റെ ഖൈറുകൾ ഒരുപാടാണ്, അവൻ്റെ ബർക്കത്ത് ഏറെയാണ്. അങ്ങനെ എല്ലാം കേൾക്കുന്ന റബ്ബ് ഇന്നീ ലഅസ്മഉ കലാമ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കേൾക്കുന്നുണ്ട് വർത്തമാനം ഖൗല ബിൻതി സലബ, വന്ന സ്ത്രീയുടെ പേരെന്താണ്? ഖൗല റളിയല്ലാഹു അൻഹ, ഖൗല ബിൻതി സലബ, ഖുവൈല എന്നും അവരെ വിളിക്കാറുണ്ടായിരുന്നു. കാരണം ചില പേരുകൾ അങ്ങനെയാണ്, തസ്ഗീർ ചെയ്ത് അറബിയിൽ ചില പേരുകൾ വിളിക്കും. തസ്ഗീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുഅയിൽ എന്ന രൂപത്തിൽ പറയുക. അപ്പൊ എന്താവും? ചെറുതാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, ചെറുതാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ജമീൽ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആളെന്നാണ് അർത്ഥം. ജുമൈൽ എന്ന് പറഞ്ഞാലോ, ഒരു കൊച്ചു സുന്ദരൻ, ഒരു ചെറിയ കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറുത്, കുട്ടി എന്നല്ല, ചെറുതാക്കുക. അതുപോലെയാണ് തിഫുലൻ, തിഫുൽ തിഫുലറ കുട്ടി, തുഫൈൽ എന്ന് പറഞ്ഞാലോ ചെറിയ കുട്ടി. അതുപോലെ പല പേരുകൾ അങ്ങനെ ചെയ്യും, ഹസൻ, ഹുസൈൻ എന്നൊക്കെ പറയുന്നത്. അനസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉനൈസ് എന്ന് വിളിക്കാറുണ്ട്, അതൊന്ന് ചെറുതാക്കലാണ്. ഇപ്പോ സഹോദരന് നമ്മൾ അഖി എന്ന് വിളിക്കും, അതേസമയം ഉഹൈ, യാ ഉഹൈ എന്ന് വിളിച്ചാൽ എന്താ? എന്റെ കുഞ്ഞ് സഹോദര എന്നാ അവന്റെ അർത്ഥം. ബുനയ്യ എന്ന് വിളിക്കുന്നത് പോലെ, കുഞ്ഞുമോനെ എന്ന് വിളിക്കുന്നു. യബ്നി, ഇബ്നി എന്ന് വിളിക്കുന്നതിന് പകരം ബുനയ്യ എന്ന് വിളിക്കും. തസ്ഗീർ ചെയ്യുക എന്നാണ് അതിന് പറയുക, അതായത് ഫുഅയിൽ എന്ന രൂപത്തിലേക്ക് പേരുകളാക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് അറബികൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഹൗല എന്ന അവരെ ഹുവൈല എന്നും പറയാറുണ്ടായിരുന്നു. അപ്പൊ ചില പേരുകൾ അങ്ങനെ തസ്ഗീർ ചെയ്യാം, തസ്ഗീർ ചെയ്യാറുണ്ട് അറബിയിൽ. അങ്ങനെ ഇവർ ഹുവൈല എന്നും വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഹൗല ബിൻതു സലബ എന്നായിരുന്നു ഈ സഹാബി വനിതയുടെ പേര്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു, പക്ഷെ വയഖ്ഫ അലയ്യ ബഅദഹു, മുഴുവൻ കേൾക്കുന്നില്ല, ചിലത് എനിക്ക് അവ്യക്തമാണ്. അവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു, പക്ഷെ ചിലത് എനിക്ക് അവ്യക്തമാണ്. വഹിയ തഷ്തകി സൗജഹ, അവർ അവരുടെ ഭർത്താവിന്റെ പരാതി പറയാം. ഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബിയോട് ഭർത്താവിന്റെ പരാതി ഇങ്ങനെ പറയുന്നു. വഹിയ തഖൂലു, എന്നിട്ട് അവർ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് എന്ത് ചെയ്തു? ലിഹാർ ചെയ്തു. അതാണ് സംഭവം. ലിഹാർ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. എന്താണെന്നാൽ, ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ വേറെ ചില കാരണങ്ങൾ കൊണ്ട് ഭാര്യയോട് പറയും, നീ ഇന്നു മുതൽ എനിക്ക് എൻ്റെ ഉമ്മയെ പോലാണ് എന്ന് പറയും. അതുപോലെ അതോടെ ജാഹിലിയത്തിൽ അത് തലാഖായി തീർന്നു. ജാഹിലിയത്തിൽ അത് തലാഖായിരുന്നു, ജാഹിലിയത്തിൽ അത് തലാഖായിരുന്നു. എന്നാൽ ഇസ്ലാമിൽ അത് തലാഖല്ല, അങ്ങനെ പറയരുത്. അതിന് കടുത്ത ചില കഫാറത്തുകൾ, എന്നിട്ട് തിരിച്ച് ഭാര്യയുമായി ബന്ധപ്പെടണമെങ്കിൽ കടുത്ത ചില കഫാറത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചു. അതുകൊണ്ട് ഇത് എന്ത് തമാശ പറയേണ്ട കാര്യമല്ല. തലാഖും നിക്കാഹും ഒന്നെന്തല്ല, തമാശയല്ല, തമാശ ഇല്ലാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത് ചില കാര്യങ്ങളുണ്ട്, ജിദ്ദുഹു ഹസ്ലുഹു ജിദ്ദുൻ, അതിലെ തമാശ ഗൗരവമാണ്. ഒരാള് ഭാര്യയോട് പറഞ്ഞു, തന്നെ തലാക്കില്ലായിരിക്കും, തമാശക്ക് തലാക്കായി ഒന്നും തോന്നരുത്, തലാക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, ഹസ്ലുഹു ജിദ്ദുൻ, എന്തില്ല അതിലെന്തില്ല, തമാശയില്ല. തമാശ പറയും, ഇതൊന്നും തമാശ പറഞ്ഞ് കളിക്കേണ്ട സംഗതികളല്ല. അപ്പൊ ഇങ്ങനെ ദിഹാർ ചെയ്യുക എന്നതിന് നമുക്ക് കടുത്ത ചില കഫാറത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഇങ്ങനെ ജാഹിലിയത്തിൽ ഇതുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിൽ ആദ്യമായി ദിഹാർ ചെയ്തത് ഖൗല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു. ഭർത്താവ് മോശക്കാരനാണെന്ന് വിചാരിക്കരുത് കേട്ടോ, വലിയ സഹാബിയാണ്, ഇൻഷാല്ലാഹ് നമുക്ക് പറയാം. അപ്പോ ദിഹാർ ചെയ്തു. അങ്ങനെ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അഖല ശബാബി, എന്റെ ഭർത്താവ് എന്ത് ചെയ്തു, അഖല ശബാബി, എന്റെ യൗവനം അയാൾ തിന്നു തീർത്തു. പറഞ്ഞ വളരെ നേരത്തെ വിവാഹിതയായിരുന്നു ഇവർ, എന്റെ യൗവനം മുഴുവൻ അയാൾ തിന്നു തീർത്തു. വനസറത്ത് ലഹു പത്നി, വനസറത്ത് ലഹു പത്നി, ഞാൻ ഒരുപാട് അയാളുടെ മക്കൾ പ്രസവിച്ചു. നസറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിതറുക എന്ന് പറയും. അപ്പൊ ഇമ്രാത്തുൻ നസൂർ എന്ന് പറയും. അതായത് കുറേ പ്രസവിച്ച സ്ത്രീയാണ് അങ്ങനെ പറയാം. ഒരുപാട് ഒരുപാട് മക്കളെ ഞാൻ അയാളുടെ പ്രസവിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഹച്ച ഇത് അക്കബുറസിന്നി എനിക്കിപ്പോൾ വയസ്സായപ്പോൾ വങ്കത്ത അവലതി പ്രസവം നിന്നപ്പോൾ പ്രായമേറിയാൽ പിന്നെ പ്രസവിക്കൂലല്ലോ. ബാഹറമിന്നി എന്നെ ഇത് അദിഹാർ ചെയ്തിരിക്കുന്നു. അക്കല ശബാബി ونثر له بطني حتى اذا كبر سني وانقطع ولدي ظاهر مني هذا വാക്കുകൾ എത്ര ഭംഗിയുള്ള വാക്കുകളാണ്. അക്കല ശബാബി ونثر له بطني حتى اذا كبر سني وانقطع ولدي ظاهر مني اللهم اني اشكو اليك. ഒരു പറഞ്ഞു അല്ലാഹുവേ ഞാൻ നിന്നോട് ഔലാദി പറയുന്നു. قالت عائشة رضي الله عنها പറയുന്നു فما برحت അങ്ങനെ അവരിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. حتى نزل جبريل بهذه الآية ജിബ്രീൽ ഈ ആയത്തുമായി വരുന്നത് വരേക്കും. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله എന്നിട്ട് കാണാം عائشة رضي الله عنها പറയുന്നു وزوجها അവരുടെ ഭർത്താവ് ആരായിരുന്നു. ഔസ് ഇബ്നു സാമിത് رضي الله عنه ഔസ് ഇബ്നു സാമിത് എന്നുപേരുള്ള സഹാബിയാണ് ഇദ്ദേഹത്തെ ഇവരുടെ ഭർത്താവ്. ഉബാദത്ത് ബിൻ ഉസാമിത് എന്ന സഹാബി കേട്ടിട്ടുണ്ടാവും. നമ്മൾ കിതാബ് തൗഹീദിലൊക്കെ ഉബാദത്ത് ബിൻ ഉസാമിത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് വന്നിട്ടുണ്ട്. ഉബാദയുടെ സഹോദരനാണ് ആര്? ഔസ് ബിൻ ഉസാമിത് ഇബ്നു ഖൈസ് ഇബ്നു അസ്റം അൽ അൻസാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. അൻസാറികൾപ്പെട്ട ഖസ്റജ് ഗോത്രക്കാരനായ ഔസ് ബിൻ ഉസാമിത് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത മഹാനായ സഹാബിയാണ്. ഇതൊക്കെ മാനുഷികമായ ചില സംഗതികളാണ്, മനസ്സിലല്ലോ. അദ്ദേഹം പ്രായമേറിയപ്പുണ്ടായ ഒരു സംഗതിയാണിത്. അത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് അതിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറയുന്നു അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം. അല്ലദീൻ ആരാണോ യുദാഹിറൂന ദിഹാറ ചെയ്യുന്നത് മിങ്കും നിങ്ങളിൽ നിന്ന് മിൻ നിസാഇഹിം അവരുടെ അവരവരുടെ ഭാര്യമാരെ ദിഹാറ ചെയ്യുന്നതാരോ. ദിഹാറ് ഞാൻ പറഞ്ഞു ജാഹിലിയത്തിലുള്ള ഒരു സംഗതിയാണ് ദിഹാർ. ഇമാം ഇബ്നു കസീർ പറഞ്ഞു ദിഹാ അഹ്സുലു ദിഹാരി മുഷ്തഖും മിൻ അല്ലഹരി. ദിഹാർ എന്ന വാക്ക് വന്നിട്ടുള്ളത് ലഹറിൽ നിന്നാണ്. ലഹർ ലഹർ എന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. പുറം ഭാഗത്തിനാണ് ലഹർ എന്ന് പറയുക. വദാലിക അന്നൽ ജാഹിലിയ അന്നൽ ജാഹിലിയത കാനു ഇദാ ളാഹറ അഹദുഹും ഫിൽ ജാഹിലിയതി കാനു ഇദാ ളാഹറ അഹദുഹും മിൻ ഇംറാഅതിഹി ഖാല ലഹാ അൻത അലയ്യക ളഹരി ഉമ്മി. അതെന്തുകൊണ്ടെന്നാൽ ജാഹിലിയത്തിൽ ദിഹാർ ചെയ്യുമ്പോൾ ഭാര്യയോട് പറയുമായിരുന്നു ഇനി നീ എനിക്കിനി എൻ്റെ ഉമ്മാന്റെ ലഹർ പോലെയാണ്, ഉമ്മാന്റെ ലഹർ ഉമ്മാന്റെ പുറംഭാഗം പോലെയാണ് ഇനി എനിക്ക് നീ. സുമ്മ ഫിഷറായി എന്നാൽ പിന്നീട് ദീനിനെ ദീനിൽ ആ ദിഹാർ എന്ന വാക്ക് കാന ദിഹാർ ഫി സായിരിൽ അദാഇ ഖിയാസൻ അല ളാഹിരി. മുഴുവൻ ശരീരവും ഉമ്മാനെ പോലെയാണ് എന്നർത്ഥമാണ് ഷറയിൽ അതിന്റെ അർത്ഥം. മതപരമായി അതിന്റെ അർത്ഥം ഭാഷയിൽ അർത്ഥമാണ് പറഞ്ഞത്. മതപരമായി അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്റെ ശരീരം എനിക്ക് എന്റെ ഉമ്മാന്റെ ശരീരം പോലെയാണ്. വഖാൻ അദ്ദുഹാർ ഇന്ദൽ ജാഹിലിയത്തി തലാഖ. ഇബ്നു കസീർ പറയുന്നു ജാഹിലിയത്തിൽ ദിഹാർ തലാഖ് തന്നെയായിരുന്നു. ദിഹാർ ചൊല്ലിയാൽ തലാഖ് ചൊല്ലിയതുപോലെ തന്നെ. ഫർഹസ അല്ലാഹു ലിഹാദിഹിൽ ഉമ്മ എന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹു അതിൽ ഇളവ് നൽകി. വജഅല ഫീഹി കഫാറ അള്ളാഹു അതിന് പ്രായശ്ചിത്തം നിശ്ചയിച്ചു. വലം യജഅലുഹു തലാഖ അത് തലാഖാക്കിയില്ല. തലാഖ് ഞാൻ ഇന്ന് തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല ഞങ്ങൾ ദിഹാർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയരുത്. ഒന്നും തമാശക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. ഫലം യജാലുഹു തലാഖ. മുമ്പ് കേട്ടിട്ടുണ്ട് ഏതോ ഒരു മുസ്ലിമായ ഒരാൾ ഈ ഏപ്രിൽ 1-ാം തീയതി ഭാര്യയെ ഫൂളാക്കാൻ വേണ്ടി ഇയാള് മൊഴി കത്തായി എഴുതി കത്ത് എഴുതി അയച്ചു. കത്തയക്കുന്ന കാലത്ത് കമ്പിയോ കത്തോ അയച്ചു. സുബ്ഹാനല്ലാഹ്. ചില സംഭവങ്ങൾ കേട്ടാൽ മുസ്ലിമീങ്ങൾ ജഹാലത്തിന്റെ കുഴിയോർത്തി നമ്മൾ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ചിരിക്കണോ കരയണോ എന്ന് സംശയം തോന്നിപ്പോവും. കാരണം ഒന്നിത് എന്താ അറിയില്ല, ഇതിങ്ങനെ ഒരു ദിവസം ഇത് നമുക്ക് പാടുണ്ടോ, ഇങ്ങനെ ആളെ പറ്റിക്കാനൊരു ദിവസം, അന്ന് വിഡ്ഢി ദിനം എന്ന് നമുക്ക് അങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാനോ കൊണ്ടാടാനോ അതിൻ്റെ എന്തെങ്കിലും അതുപോലെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോപ്രായം കാട്ടിക്കൂട്ടാനോ നമുക്ക് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. മാത്രം ചെയ്തതേ അതാ എന്ത് കാര്യം, വിവാഹത്തിൻ്റെ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പറഞ്ഞതോ തലാക്കൊല്ലിരിക്കുന്നു, മൊഴി ചൊല്ലിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരങ്ങൾ, ദീൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ എത്ര എന്തൊക്കെ വലിയ കുഴിയിൽ നമ്മൾ ചാടും എന്ന് ചിന്തിച്ചു നോക്ക്. വലിയ കുഴിയിൽ നമ്മൾ ചാടിപ്പോവും. ദീൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരിക എന്നത്, ദീൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തരിക എന്നത് വലിയ നിഅമത്താണ്. അല്ലെങ്കിൽ ജുഹാലുകളെ പോലെ നമ്മൾ ആയിത്തീരും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം, ഒരാള് ഉംറക്ക് പോയി, ഒരു വിവരമില്ലാത്തൊരു മനുഷ്യനും ഉംറക്ക് പോയി. എന്നിട്ട് ഉംറക്ക് പോയിട്ട് അയാള് എന്താണ് ഉംറ തവാഫും സഹിയൊക്കെ കഴിഞ്ഞ് മുടിയെടുക്കാൻ വേണ്ടി ചെന്നു. ഇപ്പോ മുടിയെടുത്ത് മുടി മുഴുവൻ പഠിച്ചു. എന്നിട്ട് പിന്നെ വീണ്ടും ചില ആളുകൾ ഉംറ ചെയ്യുമല്ലോ, അങ്ങനെ അത് പാടില്ലാത്തതാണ്. ഒരു യാത്രയിൽ ഒരു ഉംറയാണ്, സ്വാഭാവികമായി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വരുമ്പോൾ ഒരു ഉംറ ചെയ്യാം. അപ്പൊ ഇയാള് വിവരമില്ലാത്ത ആളാണ്, വേറൊരു ഉംറ ഇന്ന് വന്നു. അപ്പോ തവാഫും സഹിയും കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മുടിയില്ലല്ലോ പഠിക്കാൻ. അപ്പോ ആരോടോ ചോദിച്ചു, അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ പറഞ്ഞു കുറച്ച് താടി ഉണ്ടായിരുന്നു, താടി പിടിച്ചേക്കുന്നു, താടി പിടിച്ചു. പിന്നെ ഒരു ഉംറക്കും കൂടി പോയി. എന്നിട്ട് വന്നു, തവാഫും സഹിയും കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? ഒരാൾ ചോദിച്ചു, കുറച്ച് മീശ ഉണ്ടായിരുന്നു അത് പഠിച്ചേക്കുന്നു. അത് പഠിച്ചു എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഈ കഥ കേട്ടാൽ നമ്മളൊക്കെ അവസ്ഥ എന്താണ്, നമ്മൾ കഥയായിട്ട് നമുക്ക് ചിരി വരും. ഇമാം ഇബ്നു ബാസിനോട് റഹിമഹുല്ലാ ഈ കഥ ഒരാൾ പറഞ്ഞപ്പോ ഷെയ്ഖ് കരഞ്ഞു. അയാളുടെ ജഹ്ല ആലോചിച്ചിട്ട്, മുസ്ലിമീങ്ങൾ എത്ര വലിയ വിവരക്കേടിലാണ് പെട്ടിട്ടുള്ളത് എന്ന് ആലോചിച്ചിട്ട്. ഇതുപോലെയായിരിക്കും എന്ത് ദീനിൽ വിവരമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ വലിയ മഹത്തായ കാര്യമാണ്. അള്ളാഹു ചോദിച്ചില്ലേ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആകുമോ? അതുകൊണ്ട് അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം അത് നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് നമ്മൾ പഠിക്കുക. അത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ പെട്ടുപോകും, വിവരമില്ലാതെ ആർക്ക് നമ്മൾ പറ്റിക്കാൻ കഴിയുന്ന അവസ്ഥ വന്നുപോകും. ഇൽമ് പഠിക്കുമ്പോഴുള്ള വലിയൊരു നീയത്ത് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ട എന്താ, നമ്മുടെ ജഹാലത്ത് നീക്കണം, നമ്മിൽ നിന്നും നമുക്ക് ബന്ധമുള്ള ആളുകളിൽ നിന്നും ജഹലിന്റെ ഇരുട്ട് നീക്കണം. അതാണ്, നമ്മളാരും പറ്റിക്കരുത്. കുറെ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളതുപോലെ. എന്താണ് ഖുർആനിലായത്ത്, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ഖുർആനിലായത്ത് ശിർക്കിന് തെളിവായി ഓതി കൊടുക്കുക. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച, നാടും വീടും വിടേണ്ടി വന്ന, മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് ശിർക്കിന് തെളിവായി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും, അതെങ്ങനെ ശരിയാവും? വമൈ യദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വിളിച്ചു തേടുന്നവൻ ഒരു ബുർഹാനും ഇല്ല എന്നല്ല പറഞ്ഞതല്ലേ? നേരായ ബുദ്ധി ഒന്നുമില്ല, ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് വെറും പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ മാത്രം വായിച്ച് എത്രയോ സഹോദരങ്ങൾക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ തൗഹീദ് മനസ്സിലാക്കി. എത്രയോ ആളുകളുണ്ട് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ബലാലത്തിനൊന്നും ആയി പോകാതെ തൗഹീദ് മനസ്സിലാക്കി എത്രയോ. കാരണം ഇസ്ലാമിന്റെ ബാലപാഠമാണത്, ഇസ്ലാമിന്റെ അലിഫുബ ആണെന്ത് തൗഹീദ് എന്നത്. അതിൽ പോലും പറ്റിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട എത്ര എത്ര ആളുകളുണ്ട്. എന്താണ് കാരണം? ജഹലാണ്. ഇസ്ലാമിന് നേരെ വിപരീതമാണെന്ത് ജഹാലത്ത്. അതുകൊണ്ടാണ് ഇസ്ലാമിന് മുമ്പുള്ള കാലത്തിന്റെ പേരെന്താ? ജാഹിലിയ, വിവരം കെട്ട കാലം, അജ്ഞതയുടെ കാലം. ഇസ്ലാമോ അത് ഇൽമിന്റെ ദീനാണ്. എന്താണ് ഇൽമെന്നാൽ വഖാല അള്ളാഹു വഖാല റസൂലോ, അള്ളാഹു പറഞ്ഞു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഇൽം. അത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ആദിമ തലമുറ, സഹാബത്തും റസൂലുള്ള പുകഴ്ത്തി പറഞ്ഞ മുൻ തലമുറ, അവർ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കുക. അല്ലമനില്ലാഹു വയ്യാക്കും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇങ്ങനെ ഇതാ ഈ ദിഹാർ എന്ന് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അല്ലാഹു ഈ ഉമ്മത്തിൽ അത് തലാഖാക്കിയില്ല. كما كانوا يعتمدونه في جاهليتهم جاهليتي അവർ ചെയ്യുന്നത് പോലെ തലാഖാക്കിയില്ല. ഇങ്ങനെയാണ് ഇബ്നു കസീർ പറയുന്നു, ഹാകദ ഖാല ഗൈർ വാഹിദിൻ മിന സലഫ്, മുൻഗാമികളിൽ ഒന്നിലധികം പേർ ഇങ്ങനെയാണ് ദിഹാറിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ദിഹാർ. അല്ലാഹു പറയുന്നു, അല്ലദീന യുളാഹിറൂന മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണോ ദിഹാർ ചെയ്യുന്നത്, മിൻ നിസാഇഹിം, അവരവരുടെ ഭാര്യമാരെ ദിഹാർ ചെയ്യുന്നതാരോ, മാ ഹുന്ന ഉമ്മഹാത്തിഹിം, ആ ഭാര്യമാരൊരിക്കലും എന്തല്ല, ഇവരുടെ ഉമ്മമാരല്ല. ഭാര്യ ഒരിക്കലും ആരാ, ഒരു ഉമ്മയാവൂല. ഇൻ ഉമ്മഹാത്തുഹും, അവരുടെ ഉമ്മമാരെന്നാൽ ഒരു കൂട്ടൻ മാത്രമാണ്. ആരാ, ഇല്ലല്ലായി. ഇൻ ഉമ്മഹാത്തുഹും, അവരുടെ ഉമ്മമാരല്ല. ഇല്ലല്ലായി വലദിനഹും, ആരാണോ അവരെ പ്രസവിച്ചത് അവരല്ലാതെ വേറെ ആരും എന്തല്ല, ഒരു ഉമ്മല്ല. പ്രസവിച്ചവരാണ് ഉമ്മ, ബാക്കി ഉമ്മല്ല. പ്രസവിച്ചവരാണ് ഉമ്മ, ബാക്കിയുള്ളവർ ചിലപ്പോൾ മഹറമുകളായേക്കും. നമ്മളൊരു ഉമ്മ എന്ന് വിളിച്ചേക്കും, ഒരാളുടെ ഭാര്യയുടെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കും. ശരിയാണ്, മഹറമാണ്, മഹറമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള, മരണം വരെയുള്ള മഹറമാര ആര്, ഭാര്യയുടെ ഉമ്മ. വെറും അക്ദ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും, ഒരാളൊരു പെണ്ണിനെ നിക്കാഹ് ആ കരാറ് മാത്രം ഏർപ്പെട്ടു, അവളുടെ കൂടെ താമസിക്കുകയോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്തില്ല, ചെയ്യാതെ തലാക്കുമല്ലി, അല്ലെങ്കിൽ ഈ പെണ്ണ് മരിച്ചുപോയി എന്നാൽ പോലും ഈ പെണ്ണിന്റെ ഉമ്മ, മരണം വരെ ഇയാൾക്ക് മഹറമാണ്, മരണം വരെ ഇയാൾക്ക് മഹറമാണ്. നേരത്തെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ആര്, ഭാര്യയുടെ മകൾ. ഒരാളൊരു സ്ത്രീയെ വിവാഹം ചെയ്തു, ആ സ്ത്രീക്ക് മറ്റൊരു ഭർത്താവില്ല, ആദ്യത്തെ ഒരു ഭർത്താവില്ല ഒരു മകൾ ഉണ്ടായിരുന്നു. ഒരാളൊരു സ്ത്രീയെ വിവാഹം ചെയ്യിച്ചു കഴിച്ചു, ആ സ്ത്രീക്ക് ആദ്യത്തെ ഭർത്താവിൻ്റെ ഒരു മകളുണ്ടായിരുന്നു. ഈ മകൾ ഈ ഭർത്താവിന് മഹറമായി തീരും. പക്ഷേ വെറും നിക്കാഹോടെ എന്താവൂല, മഹറമാവൂല, മറിച്ച് ശാരീരിക ബന്ധം കൂടി നടന്നാൽ മാത്രമേ മഹറമാവുള്ളൂ. ഒരാളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ആ സ്ത്രീയുടെ മകൾ ഇയാൾക്ക് മഹറമാകണമെങ്കിൽ എന്തു വേണം, പെണ്ണിൻ്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ മഹറമാവുള്ളൂ, പിന്നെ മഹറമാണ്. അല്ലാതെ ഫലാക്കായി എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് കൂട്ടിക്കോ, പെണ്ണ് ഇയാൾക്ക് വേണമെങ്കിൽ ഈ മകളെ വിവാഹം ചെയ്യാം. നേരെ തിരിച്ചാണ് ഭാര്യയുടെ ഉമ്മാന്റെ സ്ഥിതി. അത് വെറും നിക്കാഹ് കൊണ്ട് മാത്രം, ആ കരാറ് കൊണ്ട് മാത്രം അത് മഹറമായി തീർന്നു. പിന്നെ ഒരിക്കലും ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടില്ല. ഈ സ്ത്രീയുടെ മഹറമായി തീർന്നു ഇയാൾ, ഇയാളുടെ മഹറമായി തീർന്നു ഈ ഉമ്മ. അപ്പൊ അങ്ങനെ ഉമ്മ എന്ന് നമ്മൾ ചിലപ്പോൾ വിളിച്ചേക്കും, പക്ഷേ അല്ലാഹു യഥാർത്ഥ ഉമ്മയല്ലല്ലോ, മഹറമാകാം, മഹറമാണ്. ഉമ്മ എന്നാൽ അത് പ്രസവിച്ചവർ മാത്രമാണ്. വഇന്നഹും, അല്ലാഹു പറയുന്നു, വഇന്നഹും, അവർ ലയഖൂലുന, പറയുന്നു, മുൻകറം മിനൽ ഖൗലി വസൂറ. മുൻകറം മിനൽ ഖൗൽ, മുൻകറം മിനൽ ഖൗൽ എന്നാൽ മോശമായ വാക്ക്, തെറ്റായ എതിർക്കപ്പെടേണ്ട വാക്കാണ് അവർ പറയുന്നത്. വസൂറൻ, സൂർ എന്നാൽ വെറും കളവാണ് പറയുന്നത്. വഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ, തീർച്ചയായും അല്ലാഹു ലഅഫൂൻ, അല്ലാഹു ഏറെ വിട്ടുതരുന്നവനും, ഗഫൂറുൻ, മാപ്പാക്കി തരുന്ന പൊറത്തു തരുന്നവനുമാണ്. അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അൽ അഫു, അല്ലാഹുവിൻ്റെ ഒരു പേരാണ് അൽ ഗഫൂർ. നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ ചൊല്ലണ്ട ദുആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അജീബായ ചില ഗുണങ്ങളുള്ള ഒരു ദുആണ് ഇതെന്നാണ്. അജബുള്ള ചില ഗുണങ്ങളുള്ള ഒരു ദുആണ് ഇത് എന്നാണ്. ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിത ഷെയ്ഖ് അബ്ദുൽ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഉപ്പയും ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ വളരെ അറിയപ്പെട്ട സലഫി ഉലമാക്കളിൽ പെട്ടവരാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ റമദാനിൽ, മദീനക്കാരാണ് അവർ, റമദാനിൽ 27-ാമത്തെ രാവിൽ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയും ഉപ്പാപ്പ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു മിസ് ഉപ്പയാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ. മൂന്നുപേര് പോകുമ്പോൾ ഉണ്ട് അത്ര മദീനയിൽ ഒരു കാറിൽ കുറച്ച് കുട്ടികളിങ്ങനെ ചെറുപ്പക്കാർ ഇരുന്നിട്ട് ഒരു ചില കുട്ടികളെ കാണാമല്ലോ ഇങ്ങനെ പാട്ട് വെച്ച് കാറിലിങ്ങനെ പോവാ, ഭൂമിയെ ഒന്നാകെ കുലുങ്ങുന്ന ശബ്ദത്തിൽ പാട്ട് വെച്ച് പോകുന്ന ചില ആളുകൾ കാണാലോ, ഇതുപോലെ ഇവരിങ്ങനെ മ്യൂസിക് വെച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. അപ്പം ഇവർ മൂന്നുപേരിങ്ങനെ പോകുമ്പോൾ, അപ്പോൾ ഷേഖ് പറഞ്ഞു, ഞാൻ അയാളുടെ അടുത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഈ ഇന്നത്തെ ദിവസം അത് ഈ നാട്ടിൽ ഈ സമയത്ത് നിങ്ങൾ ഇതാണോ ചെയ്യുന്നത്? അപ്പോൾ അവർ ഓഫ് ചെയ്തു. എന്നിട്ട് ഷേഖ് പറഞ്ഞു, ഇപ്പം പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി പറയാന്ന് പറഞ്ഞു. എന്നിട്ട് മൂന്നിനെയും കൊണ്ടത് പറയിപ്പിച്ചു. ആ വിക്കർ ഇത് ചൊല്ലി, ഇതാണ് ഈ നേരത്ത് ചൊല്ലാണ്ട്, ഈ നേരത്ത് പാട്ട് കേൾക്കല്ല എന്ന് പറഞ്ഞ് പോയി. ഈ ഷേഖ് പറഞ്ഞു, ഞാൻ ഈ സംഭവം മറന്നു, കുറെ കാലം കഴിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഈ സംഭവമേ മറന്നു. കുറെ കാലം കഴിഞ്ഞു ഷേഖ് വേറൊരു നാട്ടിൽ, എൻ്റെ കേട്ട ഓർമ്മ ശരിയാണെങ്കിൽ യൂറോപ്യൻ നാടുകളിലെ ഏതോ ഒന്നിൽ ഷേഖ് ഒരു ദർശന പോയപ്പോ, കുറെ കാലം കഴിഞ്ഞ് ദർശന ശേഷം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഷേഖ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിലൊരാൾ ഞാനായിരുന്നു. അന്നത്തെ രാത്രി മുതൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതം മാറ്റി. ഷേഖ് പറഞ്ഞു, ഈ ചിലപ്പോൾ അല്ലാഹു അലം ഈ ദുആന്റെ ഒരു ബറക്കത്തായിരിക്കും അത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ അല്ലാഹു ഇന്നക അഫൂൻ, നീ ഏറെ വിട്ടുതരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയും മാപ്പ് കൊടുക്കലും നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുതരണമേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിലൊന്നാണിത്. അല്ലാഹുവിന്റെ അഫ്വ അത് വളരെ വിശാലമാണ്, അവന്റെ വിട്ടുകൊടുക്കൽ, അവന്റെ മാപ്പാക്കൽ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അഫു എന്ന പേരും ഖദീർ എന്ന പേരും ഒരുമിച്ച് പറഞ്ഞത് കാണാം. ഇന്നഹു അഫുവുൻ ഖദീർ, അല്ലാഹു അഫുവുൻ ഖദീറുമാണ്. ഖദീർ എന്നാൽ കഴിവുള്ളവനാണ്, എന്തിനും അവന് കഴിവുണ്ട്, അവൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ അവന് കഴിവുണ്ട്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഉദ്ദേശവും കുദർത്തുമായി ചേർത്തി പറയരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ കഴിയുന്നില്ല, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് ഖുർആനിലെ പ്രയോഗം. അതാണ് കൂടുതൽ ശരിയായ പ്രയോഗം, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെ ആയിരിക്കെ അവൻ അവൻ ആരാണ്? അഫുവാൻ. കഴിവില്ലാഞ്ഞിട്ട് വിട്ടുകൊടുക്കുക അങ്ങനല്ല. ഇപ്പോ സബുർ എപ്പോഴും നല്ല സബുറാവുക എപ്പോഴാണ്? കഴിവുണ്ടായിരിക്കെ ക്ഷമിക്കുമ്പോഴാണ് ആ സബറിനെ മാറ്റുകൂടുക. കഴിയാത്തപ്പോ ഏതായാലും പോട്ടെ നോക്കുക, അത് എന്തായാലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ, അപ്പൊ അതിന് വലിയ വിലയില്ല. എന്നാൽ കഴിവുണ്ടായിരിക്കെ വിട്ടുകൊടുക്കുന്നതിന് വലിയ മാറ്റമുണ്ട്, അതിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹു മക്കയിൽ വിട്ടുകൊടുത്ത്, ഫത്ഹു മക്കയിൽ മക്ക വിജയിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ബഹുഭൂരിപക്ഷം പേർക്കും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ചില ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ചില ആളുകൾ, കാരണം അവരുടെ മുൻകാല പ്രവർത്തികൾ അങ്ങനെ ആയത് കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അഫൂവും ഖദീറുമാണ്. ഇവിടെ ഇത് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലഅഫൂവുൻ ഗഫൂർ, അല്ലാഹു വിട്ടു തരുന്നവനും ഏറെ വിട്ടു തരുന്നവനും, ഗഫൂറുൻ പുറത്തു തരുന്നവനുമാണ്. മഗ്ഫിറത്ത് അവന്റെ അവൻ അവന്റെ പ്രവൃത്തിയാണ്, മഗ്ഫിറ അവൻ പുറത്തു തരും. പാപം അതിന്റെ അടയാളങ്ങൾ സഹിതം മായ്ച്ചു കളയലാണ് മഗ്ഫിറ, അതിന് പല ദുഷ്ഫലങ്ങൾ ഉണ്ടാവും പിന്നീട് വരാനുള്ളത്, അതടക്കം മായ്ച്ചു കളയാനാണ് എന്ത് മഗ്ഫിറത്ത്. അതോടൊപ്പം ഖൈർ തരിക, അതാണ് റഹ്മത്ത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹു എന്റെ പാപങ്ങൾ മുഴുവൻ നീ മായ്ച്ചു കളയുകയും എന്നിട്ട് നീ എനിക്ക് ഖൈർ തരികയും ചെയ്യണമേ. അതുപോലെ അല്ലാഹു പറഞ്ഞത് നോക്ക്, അല്ലാഹു ഗഫൂർ വഹുവൽ ഗഫൂറുൽ വദൂദ്, വളരെ മഹത്തായ രണ്ട് പേരുകളാണ് ഒരുമിച്ച് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അവൻ ഗഫൂറും വദൂദുമാണ്. ഗഫൂർ എന്നാൽ എന്താണ്? ഏറെ പൊറുക്കുന്നവൻ. വദൂദ് എന്നാൽ എന്താണ്? ഏറെ സ്നേഹിക്കുന്നവൻ. ബുദ്ധൂദ് എന്നാൽ സ്നേഹം എന്നാണ്, ഏറെ സ്നേഹിക്കുന്നവൻ. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളോട് ഒരാൾ തെറ്റെയ്യും, നമ്മളോട് എന്തെങ്കിലും ഒരാൾ ദുൽമ ചെയ്യും, നമ്മളത് ഒരു പക്ഷെ വിട്ടുകൊടുത്തേക്കാം, പക്ഷെ അയാളെ സ്നേഹിക്കാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടാവും. ചെയ്തൊക്കെ ഞാൻ വിട്ടുതന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ ചിലപ്പോൾ അയാളോട് വല്ലാതെ അടുക്കുകയില്ല, വല്ലാതെ അയാളെ അടുപ്പിക്കുകയോ വല്ലാതെ അടുക്കുകയോ ചിലപ്പോൾ ചെയ്യുകയില്ല. വലിയ ദുൽമൊക്കെയാണ് ചെയ്തതെങ്കിൽ, പൊതുവെ മനുഷ്യരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു നോക്ക്, അവൻ പാപികൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രമല്ല എന്നിട്ട് അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം തൗബ ചെയ്താൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സന്തോഷിക്കുമെന്നാണ്. അള്ളാഹു സന്തോഷിക്കും. യഥാർത്ഥത്തിൽ തൗബക്ക് തൗഫീഖ് എന്നത് അള്ളാഹു തന്നെ, തൗബ സ്വീകരിക്കുന്നത് അവൻ തന്നെ, തൗബയുടെ വാക്കുകൾ പഠിപ്പിച്ചു എന്നത് അവൻ തന്നെ. എന്നിട്ട് നീ തൗബ ചെയ്താൽ അവൻ അതാ സന്തോഷിക്കുന്നു. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് റഹിമഹുല്ലാ, ലോകത്തുള്ള മുഴുവൻ പേരും നിന്നെ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. ആരല്ല എന്ത് പറഞ്ഞാലും ശരി, യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അവർക്ക്. ആര് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അവർ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് അവർക്ക് അതിൽ നിന്ന് പകരം കിട്ടാനുണ്ട്. ചിലപ്പോൾ പൈസ ഒന്നും കിട്ടാണ്ടാവില്ല, നിന്റെ സ്നേഹമായിരിക്കും അവർക്ക് വേണ്ടത്. എന്നാലും അത് ഒരു കൊടുക്കുന്നതിന് പകരം തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ പേരും നിന്നെ സ്നേഹിക്കുന്നത്. അള്ളാഹു ഒഴികെ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക്. അള്ളാഹു അതിനോട് ഒന്നും കിട്ടാനില്ല, അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല. ആര് തോന്നിവാസിയാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്നൊന്നും കുറയാനുമില്ല. അല്ലാഹു അഫൂൻ, ഇന്ന അല്ലാഹ ലഅഫൂൻ ഗഫൂർ. വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. والذين آلانو يظاهرون ظهارا ارتنا من نسائهم أورد أسريق الله ثم يعودون ينمت ترچبو قلن لما قالوا أور پرند لك أور پرند لك ترچبو قلن ينمت برنا أمي بولان برند وڑي واكي پنن أل مهندوم അയാളുടെ ഭാര്യ എന്ന നിലക്കൻ അവളുടെ അവളിലേക്ക് ചെന്നാൽ അങ്ങനെ കൈമിശി ചെന്നാൽ പോരാ. ഫതഹരീർ ഉറഖബത്തിൻ മിൻ ഖബ്ലി അൻ യതമാസ്സ ഫതഹരീർ ഉറഖബ. അപ്പോൾ തഹരീർ, തഹരീർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കണം. റഖബ, റഖബയുടെ വാക്കർത്ഥം കഴുത്തിനാണ്. കഴുത്തിനാണ് എന്ത് പറയുക? റഖബ, ഒരു കഴുത്ത് സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിക്കണം. മിൻ ഖബ്ലി അൻ യതമാസ്സ, മിൻ ഖബ്ലി മുമ്പ്, അൻ യതമാസ്സ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. ജിമാ ആണ് ഇവിടെ ഉദ്ദേശം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അടിമയെ മോചിപ്പിക്കണം. ദാലിക്കും അതാകുന്നു തു അദു നബിഹി നിങ്ങളോട് ഉപദേശമായി നൽകപ്പെടുന്നത്. വല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറുൻ സൂക്ഷ്മമായി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ഇനി ഫമൽ ലം യജിദ് ഇനി ആർക്കാണോ കിട്ടാത്തത് അഥവാ അടിമ ഇല്ല, അടിമയെ മോചിപ്പിക്കാനുള്ള കഴിവ് അവനില്ലെങ്കിൽ അല്ലെങ്കിൽ അടിമയില്ലെങ്കിൽ ഫസിയാവുമു പിന്നുള്ളത് എന്താ? സിയാം നോമ്പ്. എത്ര നാളാണ്? ഷഹറൈനി മുതതാബിഈനി, രണ്ട് മാസം. എങ്ങനെ മുതതാബിഈനി? ഒരുമിച്ച് തുടർച്ചയായി രണ്ട് മാസം നോമ്പെടുക്കണം. റമദാനിന്റെ പകലിൽ ഒരാൾ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള അതേ കഫാറ, കടുത്ത കഫാറത്തിൽ ഏറ്റവും കടുത്തതാണത്. കാരണം അത് ഇത്രയും വലിയ തെറ്റാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശാരീരിക ബന്ധമാണ് ഉദ്ദേശം. അങ്ങനെ ചെയ്താൽ എന്താണ്, രണ്ടു മാസം അയാൾ നോമ്പെടുക്കണം. ഒന്നിക്ക് അടിമ മോചനം, അത് കഴിയില്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണം. മിൻ ഖബ്ലി അൻ യതമാസ്സ സ്പർശിക്കുന്നതിന് മുമ്പ്. ഫമൻ ലം യസ്തതിഅ ആർക്കാണോ സാധിക്കാത്തത്, രണ്ടു മാസം നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല, ആരോഗ്യമില്ല, അല്ലെങ്കിൽ പ്രായമേറിയിരിക്കുന്നു. ഫൈത്താമു എങ്കിൽ ഭക്ഷണം കൊടുക്കണം. സിറ്റീന മിസ്കീന 60 സാധുക്കൾക്ക്. രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കാനും കഴിയില്ലെങ്കിൽ ഫൈത്താമു എങ്കിൽ ഭക്ഷണം കൊടുക്കുക. സിറ്റീന മിസ്കീന 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് കഴിയില്ലെങ്കിലാണ്, ഇഖ്തിയാറില്ല. ഇഖ്തിയാറല്ല, മൂന്നിൽ ഇഷ്ടമുള്ളത് എടുക്കാനല്ല, മറിച്ച് ഒന്ന് കഴിയില്ലെങ്കിലേ അടുത്തയിലേക്ക് പോകാൻ പാടുള്ളൂ. റമദാനിലെ ജിമാഇന്റെ കാര്യം, റമദാനിലെ പകലിൽ ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാലും ഇങ്ങനെയാണ് അവസ്ഥ. ഇതാണ് കടുത്ത കഫാറത്താണത് അതിനുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ പകലിൽ ഭാര്യയെ ചുംബിക്കാമോ എന്ന് ഒരു വൃദ്ധനായ ഒരാൾ അനുവാദം ചോദിച്ചപ്പോൾ റസൂൽ അനുവാദം കൊടുത്തു. ചെറുപ്പക്കാരനായ ഒരാൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. എന്താണ് ഇന്ന് മനസ്സിലാക്കേണ്ട? ഒരാൾക്ക് സ്വന്തം സ്വന്തത്തെ കുറിച്ച് അയാൾക്ക് ബോധമുണ്ടോ? അയാള് ഹറാമിലേക്ക് പോവുകയില്ല എന്നയാൾക്ക് ഉറപ്പുണ്ടോ? എങ്കിൽ അയാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അയാള് അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അങ്ങോട്ടേക്ക് പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഹറാമിലേക്ക് എത്തുന്ന വഴിയിലേക്ക് തന്നെ കടക്കാതിരിക്കുക. فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله ذلك هذا لتؤمنوا بالله ورسوله الله لم عند رسولهم نينغل വിശ്വസിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുള്ള ആളുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരവരുടെ പാപങ്ങൾ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് കഫാറത്തുള്ള പാപങ്ങൾ പോട്ടെ നോക്കുമോ? ഇല്ല. അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യേണ്ട പാപം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് പ്രായശ്ചിത്തം കൊടുക്കും, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. പ്രായശ്ചിത്തം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? പ്രായശ്ചിത്തം വന്നത് തന്നെ അത് തെറ്റായതുകൊണ്ടാണ്. അതുകൊണ്ട് അത് ചെയ്യരുത്. ചെയ്തതിന്റെ വലിയ കുറ്റം വേറെ ഉണ്ട്, മനസ്സിലായോ? കഫാറത്ത് കൊടുക്കുകയും തൗബ ചെയ്യുകയും വേണം. തൗബ ചെയ്യുകയും കഫാറത്ത് കൊടുക്കും വേണം. അല്ലാതെ കഫാറത്തുള്ള തെറ്റ് എന്താക്കാം, അത് ചെയ്തേക്കാം, എന്നിട്ട് കഫാറത്ത് കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദിൽ തുപ്പുക എന്നുള്ളത് ഖതിഅഹ് വ കഫാറതുഹ ദഫ്നുഹ. അതിന്റെ കഫാറത്ത് എന്താ? അത് മൂടലാണ്, ദഫ്നി ചെയ്യലാണ്, മണ്ണിട്ട് മൂട. പഴയ കാലത്ത് മസ്ജിദിൽ മണ്ണ് ഉള്ള മസ്ജിദാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിൽ തുപ്പൽ ഖതിഅതാണ്, അതിന്റെ കഫാറത്ത് എന്താ? മൂടലാണ്. അപ്പോ തുപ്പ് എന്നിട്ട് മൂടിയാ പോരെ എന്നല്ല, അത് തെറ്റാണ്, പ്രായശ്ചിത്തമാണെന്നാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പൊതുവെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ എവിടെയും തുപ്പരുത്. പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ എവിടെയും തുപ്പാൻ പാടില്ല. അവർക്ക് പ്രയാസമില്ല, ചില ആളുകൾക്ക് കാണുമ്പോൾ തന്നെ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ളത് കഴിയുന്നിടത്തൊക്കെ സൂക്ഷിക്കുക. ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാത്ത തരത്തിൽ ചെയ്യുക. അവനവന് പ്രയാസം ഉണ്ടാകുന്നത് പോലും ചെയ്യരുതെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? എന്താണ്, കുടിക്കുന്ന പാത്രത്തിൽ ശ്വാസം വിടരുതെന്ന് റസൂലുള്ള പറയാനുള്ള കാരണം എന്താ? പണ്ഡിതന്മാർ അതിന്റെ ഹിക്മത്തായി പറഞ്ഞത്, ചിലപ്പോൾ മൂക്കുന്ന വല്ലതും പോയേക്കാം, പിന്നെ ഇത് കളയേണ്ടി വരും. ഒരു ഭക്ഷണം അല്ലെങ്കിൽ പാനീയം കളയൽ നല്ലതല്ല, അത് അവനവൻ തന്നെ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. വലത് കൈകൊണ്ട് ഇസ്തിഞ്ച ചെയ്യരുത്. മലമൂത്ര വിസർജനം നടത്തിയാൽ വലത് കൈകൊണ്ട് അത് നജസ് തൊടരുത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? പിന്നെ തിന്നുമ്പോൾ ചിലപ്പോൾ ഇവന് ഇത് ഓർമ്മ വന്നേക്കും. പണ്ടെന്നാൽ എന്റെ ഹിക്മത്തായി പറഞ്ഞ അതാണ്, എന്ത് ഈ കൈകൊണ്ടാണല്ലോ നജസ് തൊട്ടത്. അപ്പൊ അവനവന് പ്രയാസം ഉണ്ടാകുന്നത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്നത് പറയാനുണ്ടോ? അതുകൊണ്ട് അങ്ങനെയുള്ളത് പരമാവധി, കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ വിസർജ്യങ്ങളാകട്ടെ, നമ്മുടെ ഉമിനീരോ അതുപോലുള്ള കാര്യങ്ങളാകട്ടെ, അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിലേക്ക് നീക്കുക. അതാണ് ഏറ്റവും ഖൈർ. അതാണ് ذلك تؤمن بالله ورسوله وتلك حدود الله اذا الله عند ادر ورمبغان وللكافرين عذاب اليم كافرുകൾക്ക് അല്ലാഹുവിന്റെ ദീനെ നിഷേധിച്ചവർക്കുണ്ട് عذاب اليم വേദനേറിയ عذاب വേദനേറിയ ശിക്ഷ. ഇതാണ് അതിന്റെ കഫാറ. അതുകൊണ്ട് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്തേക്ക് ഈ പരാതിയുമായി വന്നു. എന്നിട്ട് നബിയോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, യാ ഖൗല ഇബ്ന അമ്മിക് ഫത്തഖില്ലാഹ ഫീ. കാരണം ഭർത്താവ് ആരായിരുന്നു? ഇവരുടെ ഉപ്പാന്റെ സഹോദരൻ മകൻ തന്നെയാണ്, ഔസ് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാന്റെ സഹോദരൻ. ബിൻത് അമ്മ എന്നാണ് ആര്? ഈ ഭാര്യ. ഉപ്പാന്റെ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കൾ, പെൺമക്കൾ നമുക്ക് മഹറമല്ല. എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും പെൺമക്കൾ നമുക്ക് മഹറമാണോ? മഹറമല്ല. മഹറമാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റൂല. മഹറമാണെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അവർ മഹറമല്ല. എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൾ എനിക്ക് മഹറമല്ല. അവരെനിക്ക് വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. മഹറാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? വിവാഹം ചെയ്യാൻ പാടില്ല. മഹറം എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹബന്ധം ഹറാമാണ്. അപ്പൊ വിവാഹബന്ധം ഹറാമാണെങ്കിൽ പിന്നെ എന്റെ മുന്നിൽ ഹിജാബ് ധരിക്കണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ കൈ കൊടുക്കാം, വേണമെങ്കിൽ വാഹനത്തിലെവിടെയെങ്കിലും ബൈക്കിന്റെ പിഞ്ചെടുത്തി എവിടെയെങ്കിലും കൊണ്ടാക്കാം ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ മഹറമല്ലാത്തവരത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ ഉപ്പാന്റെ സഹോദരൻ, എന്റെ മകൾ എനിക്ക് മഹറമല്ല. അഞ്ഞുവണ്ണ കുടുംബബന്ധമുണ്ട്, ശരി. പക്ഷേ വിവാഹബന്ധം ഹലാലാണ്. അപ്പൊ എന്റെ മുന്നിൽ ഹിജാബ് ധരിക്കണം, എനിക്ക് തൊടാൻ പാടില്ല, കൈ കൊടുക്കാൻ പാടില്ല, മടി കയറി ഇരിക്കരുത്, പിന്നെ എന്താണ് ബൈക്കിന്റെ പിന്നീട് കയറ്റി കൊണ്ടുപോകരുത്, ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. നാട്ടിൽ നടക്കുന്നത് എന്റെ ബംഗളാന്ന് പറയും. എന്ത് ബംഗള്? ബംഗള് എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മാന്റെ നിന്റെ ഉമ്മ പ്രസവിച്ച മകളാണ് പെങ്ങൾ, അല്ലെങ്കിൽ ഉപ്പാക്ക് വേറെ ഭാര്യയിൽ ജനിച്ച മകൾ, അത് പെങ്ങളാണ്. മഹറമായവരെ പെങ്ങളെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. മഹറമല്ലാത്തവരെ അങ്ങനെ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം, ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടതാണത്. അല്ലെങ്കിൽ പിന്നെ മുലപൊടി വന്നിട്ടാണ്. അപ്പൊ ശരി ആ റദാഅത്തുള്ള ഉഖുവത്തായി എന്റെ, അതേ ഇതുപോലെ തന്നെ ഉമ്മാന്റെ സഹോദരിയുടെ മക്കൾ, എന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകൾ, എനിക്ക് മഹറമല്ല, വിവാഹബന്ധം ഹലാലാണ്, എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. നമ്മുടെ നാട്ടിൽ വളരെ അടുത്ത് അവരുമായി പരസ്പരം പെരുമാറുന്നു, പെങ്ങളെന്ന പോലെ പെരുമാറുന്നു. കാരണം അങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ അങ്ങനെയാണുള്ളത്. അത് തെറ്റാണ്, തെറ്റാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ അത് പറഞ്ഞ് പഠിപ്പിക്കണം, എന്നാലേ അത് നടക്കുള്ളൂ. കാരണം വലുതായാൽ ഇത് പറഞ്ഞാൽ ആകെ കുടുംബം തെറ്റി എടുങ്ങാറായി. എന്താണ് ഇതുവരെ നമ്മളെ കാണാത്ത പോലെ, ഓനിപ്പോ കുറച്ച് താടി വളർന്നപ്പോ പിന്നെ നമ്മളെ കാണാൻ പാടില്ല പോലും, നമ്മളെ കാണിക്കാൻ പാടില്ല പോലും എന്ന് ആളുകൾ പറയും. അതെന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ അത് പഠിക്കാത്തതുകൊണ്ടാണ്, സാധുക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പറഞ്ഞു കൊടുക്കുക, വളരെ സമാധാനപരമായി പറഞ്ഞു കൊടുക്കുക, അറിയാത്തത് കൊണ്ടാണ് ആളുകൾക്ക്, ആളുകൾക്ക് അത് അറിയാത്തത് കൊണ്ടാണ്. അപ്പം മഹറം ആരൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അത് പഠിപ്പിക്കണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ. അപ്പോ ഈ ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകളാണ് ഖൗല ബിൻതു സഅലബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ഇതാ എന്റെ ഇബ്നു അമ്മാണ്, ഫത്തഖില്ലാഹ ഫത്തഖില്ലാഹ ഫീ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിക്കുക, ഇങ്ങനെ പരാതിയൊന്നും കൊണ്ടുവരല്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ കഫാറത്തിന്റെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം മുബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.